കർത്താവിൻ്റെ വചനം ജീവനുള്ളതാണ്, കർത്താവിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്, കർത്താവിൻ്റെ വചനം മൂർച്ചയുള്ളതാണ്, അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായി വചനത്തിന് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. നമ്മുടെ സങ്കല്പങ്ങൾക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അതീതമായി അപ്പുറമായി ദൈവവചനത്തിന് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഞാൻ അവാചകം ഒരിക്കൽ കൂടെ പറയുന്നു, നമുക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്, എന്നാൽ അതിനെല്ലാം അപ്പുറം കടന്ന് ദൈവവചനത്തിന് നമ്മെ സ്പർശിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുക. ആ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം പഴയതാണെങ്കിലും ഇതിനകത്തെ വചനം പുതിയതാണ്. ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഒരു വചനം നമുക്കിതിൽ നിന്ന് വായിക്കാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും കേട്ടിട്ടില്ലാത്തതായിരിക്കണമെങ്കിൽ അവർ ബൈബിൾ വായിച്ചിട്ടില്ലാത്തവരായിരിക്കണം. ദൈവവചനം വർഷങ്ങളായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നമുക്ക് നമ്മുടെ കണ്ണു പതിയാത്ത, നമ്മുടെ വിരലുകൾ തൊടാത്ത ഒരു വചനം പോലും ബൈബിളിൽ കാണുകയില്ല. എന്നാൽ ഈ പഴക്കം ചെന്ന വചനങ്ങൾക്ക് തന്നെ രാത്രി ഒരു പുത്തൻ സ്പർശനം നമുക്ക് തരാൻ കഴിയും. അതുകൊണ്ടാണ് നാം പിന്നെയും പിന്നെയും ദൈവവചനം ധ്യാനിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ രാത്രിയിലെ വചന ധ്യാനത്തിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 2:1 ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2:1-11.
മൂന്നാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതിരിക്കാൻ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, പ്രിയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്റെ നാഴികയിലൂടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാലും ചെയ്യുകയെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 വർഗീയം കൊള്ളുന്ന അവരുടെ കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോടെ ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിയെന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ ഗോലിയും വിന്നുവാനും കൊണ്ടുപോയി കൊടുക്കുന്നെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം ഗോലിയ ശുശ്രൂഷക്കാരല്ലാതെ വിന്നുവാരി അറിയില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി വിധി നോക്കിയാതെ കടവാളനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞു കൈപിടിച്ച ശേഷം ഗർഭമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളം കൂടെ ആരംഭമായി ഗലീലയിലെ കാലാവസ്ഥ ചെയ്ത തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു.
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നൊരു ദിവസം കൂടെ ജീവിക്കാൻ ഞങ്ങളെ അനുവദിച്ചതുകൊണ്ട് സ്തോത്രം. ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കൃപ തന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കതിനുള്ള ആരോഗ്യം തന്നു, ഞങ്ങൾക്കതിനുള്ള സാവകാശം തന്നു, സ്വാതന്ത്ര്യം തന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവമക്കളെ ഇവിടെ കൂട്ടി വരുത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട, വിവിധ സംസ്കാരങ്ങൾ, വിവിധ സാഹചര്യത്തിൽപ്പെട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രി കർത്താവിന്റെ വചനത്തിന് മുന്നിൽ ഇരുപ്പാൻ കൃപ തന്നുകൊണ്ട് സ്തോത്രം. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി നിന്റെ വചനത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ തുറക്കുമാറാകണം. ഇവിടെ ഇപ്പോൾ വന്നുകൂടിയ മുഴുവൻ ജനത്തിനായി അടിയൻ പ്രാർത്ഥന, ഇപ്പോൾ തന്നെ നീ ഇവരുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ, ദൈവവചനത്തോടുള്ള ഒരു ഏകാഗ്രത നൽകണമേ, അന്യചിന്തകളും മുൻവിധികളും മാറ്റണമേ. കർത്താവെ, അടുത്തിരിക്കുന്ന ആള് പോലും അറിയാത്ത മനോഭാരങ്ങളും പ്രശ്നങ്ങളുമുള്ള വ്യക്തികൾ ദൈവവചനം കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ. ദൈവവചനത്താലുള്ള സൗഖ്യം, ദൈവവചനത്താലുള്ള അനുഗ്രഹം, ദൈവവചനത്താലുള്ള വിടുതൽ രാത്രി ജനം അനുഭവിക്കാൻ സംഗതിയാക്കണമേ. അവന്റെ വചനം അതിവേഗം ഓടുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ വചനത്താൽ ഇന്ന് രാത്രി ഇത് സംഭവിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ കല്യാണം മൂന്നാം നാളാണെങ്കിലും അത്ഭുതത്തിന്റെ ഒന്നാം ദിനമാണിത്. യേശു ഇതിനെ അത്ഭുതത്തിന്റെ ആരംഭമായി, അടയാളങ്ങളുടെ ആരംഭമായി കാനായിലേക്ക്, ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. മൂന്നാം നാളാണ് കല്യാണം നടത്തിയത്. പക്ഷേ യേശുവിന്റെ ശുശ്രൂഷയുടെ ഒന്നാം ദിനമായിരുന്നു അത്, അത്ഭുതത്തിന്റെ ഒന്നാം ദിനമായിരുന്നു അത്. ഈ രാത്രിയിൽ നാം വിശ്വസിക്കണം, അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നു. വളരെ ലളിതമായി ആ ഒടുവിൽ വായിച്ച കാര്യം നമുക്കൊന്നു തന്നെ ഒന്നുകൂടെ തിരിച്ചു ചിന്തിക്കാം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനായിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒടുവിലത്തെ അത്ഭുതം ഏത്? യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം വെള്ളം വീഞ്ഞാക്കിയതാ, പക്ഷെ ഒടുവിലത്തെ അത്ഭുതം ഏതാ? ഒടുവിലത്തെ അത്ഭുതം രേഖപ്പെടുത്തിയിട്ടില്ല. അത് ഇന്ന് രാത്രി സംഭവിക്കാൻ പോവുക. സ്തോത്രം. അതുകൊണ്ടാ ഒടുവിലത്തെ അത്ഭുതം രേഖപ്പെടുത്താത്തത്. ഒന്നാമത്തെ അത്ഭുതം എഴുതിയിട്ടുണ്ട്, അത്ഭുതം തീർന്നിട്ടില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ അന്നോ സ്വർഗാരോഹണത്തിന്റെ ആ സമയത്തോ യേശു ഇതിനെ അടയാളങ്ങളുടെ അവസാനമായി ഒലിവുമലയിൽ വെച്ച് ചെയ്തു എന്നെഴുതാത്തത്. ഇന്ന് രാത്രിയിലും ഒരു അത്ഭുതം ചെയ്യുവാൻ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അവനത് എഴുതിയിട്ടില്ല. ഇത് വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയും. ഈ അത്ഭുതങ്ങളുടെ പാത എല്ലാവർക്കും പിടികിട്ടിട്ടില്ല. ക്രിസ്തീയ ജീവിതം തന്നെ അത്ഭുതത്തിന്റെ വഴിയാണ്. തികച്ചും അസാധാരണം. ആരും നടന്നിട്ടില്ലാത്തതും ആരും രുചിച്ചിട്ടില്ലാത്തതും ആരും കണ്ടിട്ടില്ലാത്തതുമായ അത്ഭുതത്തിന്റെ പാതകളിലൂടെ ദിനം തോറും നമ്മെ നടത്തുവാൻ ദൈവത്തിന് പരിപാടിയുണ്ട്. ക്രിസ്തീയ ജീവിതം വളരെ ലളിതമാണ്, വളരെ മനോഹരമാണ്. പക്ഷേ അതിന്റെ പാതയിൽ നാം എത്തുന്നത് വരെ നമുക്കത് കഠിനമായിട്ട് തോന്നും. അതെ, അത്ഭുതത്തിന്റെ വഴികൾ നമുക്ക് വേണ്ടി തുറക്കുവാൻ ഇന്ന് രാത്രിയിലും യേശു മതിയായവനാണ്. ഈ കല്യാണ വീട്ടിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങൾ ഗ്രഹിക്കാം. ഒന്നാമത്തെ കാര്യം, ഇതൊരു സാധാരണ കല്യാണ വീടാണ്. കാരണം അധികം വന്നാലും കുഴപ്പമില്ല, തികയാതെ പോകരുത് എന്ന് പറഞ്ഞ് അല്പം ലാവിഷായിട്ട് കാര്യം ചെയ്യാൻ കഴിവുള്ളവരല്ല ഈ കല്യാണം നടത്തിയത്. കുറച്ചധികം വന്നോട്ടെ, എന്നാലും തികയാതെ പോകരുത് എന്ന് പറഞ്ഞ് 100 പേരെ ക്ഷണിച്ചിട്ട് 200 പേർക്ക് കരുതാൻ കപ്പാസിറ്റി ഉള്ള വീടല്ല. 100 പേരെ ക്ഷണിച്ചിട്ട് 75 പേർക്ക് കരുതുന്ന വീടാണ്, ഇല്ലെങ്കിൽ കണക്കൂട്ടിൽ തെറ്റിയ വീടാണ്. എന്തുമാകട്ടെ, ഇതൊരു ഓർഡിനറി ഫാമിലിയാണ്. ഇവിടെ യേശു വന്നു എന്നത് ഒരാശ്വാസമാണ്. ഇവിടെ യേശു വന്നു എന്നുള്ളത് ഒരാശ്വാസമാണ്. യേശു മാത്രമേ ഇങ്ങനെയുള്ളിടത്ത് വരുള്ളൂ. എല്ലാവർക്കും വിളിക്കാവുന്നവർ, എവിടെയും വിളിക്കാവുന്നവർ, ആർക്കും പ്രതീക്ഷിക്കാവുന്നവൻ, എല്ലായിടത്തും വരുന്നവൻ കർത്താവ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ബുദ്ധിമുട്ട് വരില്ല. സ്തോത്രം. യേശു ആ വീട്ടിൽ കല്യാണത്തിന് വന്നു. ആ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കും. പോകട്ടെ, ഓരോ വാക്യങ്ങളും വേഗത്തിൽ ധ്യാനിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു, എന്നാൽ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ വാക്യം വെച്ചുകൊണ്ട് ഗ്രഹിക്കാം, യേശുവിന്റെ അമ്മ ആ വീടുമായി ബന്ധമുള്ള ആളാകാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശുവിനെ ക്ഷണിച്ചിട്ടാണ് വന്നത്. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. യേശുവിനെ ക്ഷണിക്കാൻ എന്താണ് കാര്യം? യേശുവിന്റെ അമ്മയെ ക്ഷണിക്കാതെ അവിടെ വരാമെങ്കിൽ യേശുവിനെ എന്തിനു ക്ഷണിച്ചു? ഉത്തരം, യേശു ഈ സമയമായപ്പോഴേക്കും വീട്ടിലല്ല താമസം. യേശു ഇപ്പോൾ എവിടെ താമസിക്കുന്നു എന്നറിയേണ്ടവർ ഒന്നാം അധ്യായം 35 മുതൽ 42 വരെ വായിച്ചാൽ മതിയാവും. ഇപ്പോൾ വായിക്കണ്ട. യേശു ഇപ്പോൾ താമസിക്കുന്നത് എവിടെ എന്ന് അറിയാൻ ആഗ്രഹിച്ച രണ്ടു പേരുണ്ട്. ആ രണ്ടുപേരിൽ ഒരാൾ ഈ പുസ്തകം എഴുതിയ യോഹന്നാനും ഒന്ന് മറ്റൊരു സഹോദരൻ. ഇവർ രണ്ടുപേർ ചേർന്ന് യേശുവിന്റെ വീട് അന്വേഷിച്ചു പോയി. യേശുവിന്റെ വീട് അന്വേഷിച്ചു അന്വേഷിച്ച് യേശുവിന്റെ പുറകെ ഇങ്ങനെ പോയപ്പോ യേശു പുറകോട്ട് തിരിഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെയാണ് അന്വേഷിക്കുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതിന് യേശുവിന്റെ മറുപടി, വന്ന് കാണണം. അതിന്റെ അർത്ഥം, എനിക്ക് സ്ഥിരമായൊരു മേൽവിലാസം തരാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. വന്ന് കാണുക, വന്നാൽ കാണാം. സ്തോത്രം. കണ്ടാൽ വരാമെന്ന് ലോകം പറയുമ്പോൾ യേശു പറയുന്നു, വന്നാൽ കാണാം. യേശു പറഞ്ഞ ആ വാക്ക് ഇന്നും ശക്തമാണ്, എന്നും ശക്തമാണ്. വന്ന് കണ്ണു. വന്നവരൊക്കെ കണ്ടു, കണ്ടവരാരും പോയിട്ടില്ല, അവർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചവരാരും ഇതുവരെ വന്നിട്ടില്ല. വന്നവരൊക്കെ കണ്ടു, അവരിനിയും കാണും, അവരവസാനം വരെ കാണും. കണ്ടാൽ മതി വരാത്തവനെ അവരിനി എന്നും കാണും. അതെ, നിങ്ങൾ ഇന്ന് രാത്രി യോഗത്തിൽ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് വരാനാണോ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ വന്നത് എന്തെങ്കിലും കാണാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി കാണും. നിങ്ങൾ ഇന്ന് രാത്രി കാണും, അവന്റെ മഹത്വം കാണും. അത് പിന്നീട് വേറൊരു ഭാഷയിൽ യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അതുതന്നെയാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വന്ന് കാണ്മീൻ. യേശു പറഞ്ഞ വാക്ക് ആഴത്തിൽ ചിന്തിക്കൂ, വന്ന് കാണ്മീൻ. എന്നെ നിങ്ങൾ അകലെ നിന്ന് കാണരുത്, പുസ്തകങ്ങളിലൂടെ കാണരുത്, ദൂരെ നിന്ന് കാണരുത്, ഫോട്ടോയിലൂടെ കാണരുത്. എന്നെ നിങ്ങൾ കാണുന്നെങ്കിൽ അടുത്തു വന്ന് കാണണം. വന്ന് കണ്ടാൽ നിങ്ങൾ പിന്നെ പിന്മാറൂല്ല, വന്ന് കണ്ടാൽ നിങ്ങൾ മറക്കില്ല, വന്ന് കണ്ടാൽ നിങ്ങൾക്ക് നിരാശ വരില്ല. യേശുവിനെ മാത്രം അകലെ നിന്ന് കാണരുത്. നേതാക്കളെയൊക്കെ അകലെ നിന്ന് കാണുകയാണല്ലോ. ലോകത്തിൽ ഒരു ലീഡറെയും അടുത്തു നിന്ന് കാണരുത്. അടുത്തു നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് നിരാശ. യേശുവിനെ അടുത്തു നിന്ന് കാണണം. യേശുവിനെ മാത്രം അടുത്തു നിന്ന് കാണണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് വന്ന ഏത് ലീഡറും എത്ര വലിയവനാണെങ്കിലും അയാളെ ഒരുപാട് അടുത്തു നിന്ന് കണ്ടാൽ നിങ്ങളുടെ ബഹുമാനം കുറയും. കാരണം മാനുഷികമായ അങ്ങയുടെ പരിമിതികളും ബലഹീനതകളും അടുത്തു വരുമ്പോൾ വെളിപ്പെട്ടു വരും. അപ്പൊ നിങ്ങൾ അയാളെ സ്റ്റേജിൽ വിട്ട് കണ്ട ബഹുമാനം നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാവില്ല. യേശുവിനെ നിങ്ങൾ അടുത്ത് കാണുമ്പോൾ ബഹുമാനം വർദ്ധിക്കും. യേശുവിനോട് അടുക്കും തോറും സ്നേഹം വർദ്ധിക്കും. അടുത്ത് 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 കാണുമ്പോൾ കാര്യങ്ങൾ പിന്നെയും വർദ്ധിക്കും. യേശു ഇപ്പോൾ വീട്ടിലല്ല താമസം. ഈ രണ്ടുപേർ യേശു താമസിക്കുന്ന സ്ഥലത്ത് പോയി അവനോടുകൂടെ പാർത്തു എന്ന് യോഹന്നാൻ 1:37 എഴുതിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കും യേശുവിനെ കല്യാണത്തിന് ക്ഷണിച്ചു. എന്തുകൊണ്ട് ക്ഷണിച്ചു? യേശുവിന്റെ അമ്മ നിർബന്ധമായും പറഞ്ഞു കാണും അവനെ ക്ഷണിക്കണമെന്ന്. ശിഷ്യന്മാരെ എന്തിനു ക്ഷണിച്ചു? വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാരെ ക്ഷണിച്ചു. ശിഷ്യന്മാരെ എന്തിനു ക്ഷണിച്ചു? ശിഷ്യന്മാരെ ക്ഷണിക്കാൻ കാര്യം യേശു പറഞ്ഞു, എന്നെ നിങ്ങൾ വിളിക്കുന്നെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ഇവരെ കൂടെ വിളിക്കണം. നാട് വീടും വിട്ട് എന്നെ അനുഗമിക്കുന്ന ഇവരെ കൂടെ വിളിക്കണം. ഞാൻ ഒറ്റയ്ക്ക് എങ്ങും പോകാറില്ല. ഞാൻ ഇനി ഒരു വാക്ക് കടത്തി പറയുന്നു. യേശുവിനെ കല്യാണത്തിന് വിളിച്ചപ്പോ യേശു പറഞ്ഞു കാണും, എന്നെ വിളിക്കുന്നെങ്കിൽ 10 പേർക്ക് കൂടുതൽ കരുതിയേക്കണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് വരില്ല, എന്റെ കൂടെ ചിലർ വരും. മാത്രമല്ല, അവിടെ വരുമ്പോൾ പിന്നെയും ചിലർ വരാൻ സാധ്യതയുണ്ട്. കാരണം യേശു ഒരു വീട്ടിലുണ്ടെന്നുള്ള ശ്രുതി കേട്ട് വാതുക്കൽ പോലും സ്ഥലമില്ലാതെ വണ്ണം ആള് കൂടി. എന്നിട്ട് വീടിന്റെ തട്ട് പൊളിച്ച് ഒരു രോഗിയെ ഇറക്കിയ കഥ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു പക്ഷെ യേശു അതും പറഞ്ഞു കാണാം. അങ്ങനെ ഒരു റിസ്ക് എടുത്താണ് യേശുവിനെ കല്യാണത്തിന് വിളിച്ചത്. അതെ, വേഗത്തിൽ പോകാം. കല്യാണത്തിന് യേശു വന്നു. അതെ, കല്യാണത്തിന് യേശു വന്നു. ഈ പുസ്തകത്തിൽ കല്യാണത്തിന്റെ ചെറുക്കൻ ആരാണെന്നോ പെണ്ണാരാണെന്നോ അതിനകത്തെ മറ്റ് വിഭവങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്നും നമുക്ക് വിവരം കിട്ടിയിട്ടില്ല. ഇവരുടെ ഒന്നും ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. വീഞ്ഞു പോരാതെ വന്ന കാര്യം മാത്രമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. പോരായ്മ വന്നതുകൊണ്ടാണ് ഈ കാര്യം പുസ്തകത്തിൽ വന്നത്. എത്രയോ പേരുടെ കല്യാണം പിന്നീട് നടന്നത് ഒന്നും പുസ്തകത്തിൽ വന്നിട്ടില്ല. പോരായ്മ വന്നതുകൊണ്ടാണ് ഇത് തിരുവിഴുത്തിനകത്ത് സ്ഥാനം പിടിച്ചത്. അവിടെയും ഒരു സന്ദേശമുണ്ട്. എന്തെങ്കിലും ഒരു പോരായ്മ വന്നതുകൊണ്ടാണ് നാം കർത്താവിനെ അറിയാനിടയായതും മറ്റുള്ളവരെ അറിയാനിടയായതും. സ്തോത്രം. യേശു വീട്ടിലുണ്ടായിരുന്നു. കല്യാണം അവരുടെ പോരായ്മ വന്ന ഉടനെ വിവരം പെട്ടെന്ന് പലര് കൈകാര്യം ചെയ്തു. യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ഒന്ന് വിവരിച്ചോട്ടെ. യേശുവിന്റെ അമ്മയ്ക്ക് ഇവിടെയുള്ള പ്രസക്തി എന്ത്, സ്ഥാനമെന്താ? യേശുവിന്റെ അമ്മ ഈ വീടുമായി ബന്ധമുണ്ടെന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിലെ പോരായ്മ യേശുവിന്റെ അമ്മ പെട്ടെന്ന് അറിയുകയും അമ്മ ആ കാര്യം യേശുവിനെ അറിയിക്കുകയും ചെയ്തു. ഉടനെ യേശു എന്റെ നാഴിയ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? എനിക്കും നിനക്കും തമ്മിലെന്തെന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ഇതിനെ കാടടച്ച് നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കില്ല. യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യേശു പറഞ്ഞത്, ഈ വീട്ടിൽ ഒരു പോരായ്മ വന്നെങ്കിൽ അതിനെനിക്കെന്ത് നിനക്ക് എന്ന് പറഞ്ഞാൽ അതിനാവശ്യപ്പെട്ട ആൾ വരട്ടെ, അപ്പോൾ കൈകാര്യം ചെയ്യാമെന്നാണ് യേശു പറഞ്ഞത്. തീർന്നില്ല. മറിയ അവരോട് എന്താ പറഞ്ഞത്? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. മറിയ അങ്ങനെയാണോ പറയേണ്ടത്? ഒരു റെക്കമെൻഡേഷന് വേണ്ടി കൊള്ളാവുന്ന ആളാണെങ്കിൽ ഇങ്ങനെയാണോ പറയേണ്ടത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, പേടിക്കണ്ട എന്ന് വേണ്ടേ പറയാൻ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നിങ്ങളും അവനുമായിട്ടാണ് ബന്ധം. അവൻ എന്നോട് പറയില്ല, അവൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങളും അവനുമായിട്ടാണ് കാര്യമെന്നാണ് മറിയ നമുക്ക് തന്ന മറുപടി. ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ആർക്കെങ്കിലും വരുമോ? മറിയ സത്യമാ പറഞ്ഞു. എന്തെങ്കിലും കാര്യം അവനുണ്ടെങ്കിൽ എന്നോട് പറയും, ഞാനത് നിങ്ങളോട് പറയാം എന്നല്ല പറഞ്ഞത്. നിങ്ങളോട് അവൻ പറയും, നിങ്ങളും അവനുമായിട്ടാണ് കാര്യം. എത്ര ക്ലിയർ അല്ലേ? അതെ. ഒരു കാര്യത്തിന് നമുക്ക് ആശ്രയിക്കാൻ യേശുവിനെ നേരിട്ട് സാധിക്കുമെന്നുള്ളതിനല്ലേ ഈ ഭാഗം വളരെ വ്യക്തമായിട്ട് മറുപടി തരുന്നത്. അതിനപ്പുറത്തൊരു വ്യാഖ്യാനം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അത് വേറെ ഏതോ ധാരണ വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ മിക്കവാറും ആളുകൾ അല്ല എല്ലാവരും തന്നെ കണ്ണുകൊണ്ടല്ല വായിക്കുന്നത്, മനസ്സുകൊണ്ടാ വായിക്കുന്നത്. മനസ്സിലൊരാശയം വെച്ചോണ്ടാ വായിക്കും. ആ ആശയം അങ്ങ് മാറ്റിയിട്ട് സ്വതന്ത്രമായിട്ട് തിരുവെടുത്ത് വായിച്ചാലേ സത്യം പിടികിട്ടുള്ളൂ. എന്തോ ഒരു ധാരണ അകത്ത് വെച്ചോണ്ടാ വായി. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ പത്രോസെ നീ പാറയാകുന്നു നല്ലേ പാസ്റ്ററെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ എവിടെയാ അമ്മച്ചി പറഞ്ഞിരിക്കുന്നത്? അമ്മച്ചി പുസ്തകം എടുത്തു വായിച്ചു. പത്രോസെ നീ പാറയാവേ. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ നോക്കി. അതെ, പത്രോസെ നീ പാറയാവേ. പുസ്തകത്തിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നു, പക്ഷെ അമ്മച്ചിയുടെ മനസ്സിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. മനസ്സിൽ എഴുതിയത് കൊണ്ട് കണ്ണ് കാണുന്നില്ല. മനസ്സുകൊണ്ട് വായിക്കുക, കണ്ണുകൊണ്ട് വായിക്കുന്നില്ല. ഈ ഭാഗം കൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന് നാം തെളിയിക്കുന്നത്. കാനായിലെ കല്യാണം കൊണ്ട് മറിയ മധ്യസ്ഥയാണെന്നല്ല അല്ലെന്നാ തെളിയുന്നത്. മറ്റൊരു ഭാഗത്തേക്കാളും ഈ ഭാഗം കൊണ്ട് ആ കാര്യം ക്ലിയർ ആകുക. ഏതൊരു മനുഷ്യനും അവന്റെ സങ്കടം കർത്താവിനോട് നേരിട്ട് പറയട്ടെ, കർത്താവ് അതിന് മറുപടി തരുമെന്ന് മറിയ നമ്മളോട് പറയുന്ന ഭാഗമാണ് ഈ ഭാഗം. നിങ്ങളിൽ ആരെങ്കിലും ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണയുള്ളവരുണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് നിന്നാൽ ക്ലിയർ ചെയ്തു തരാം, ക്ലിയർ ചെയ്തു തരാം. നാം തെറ്റിദ്ധരിക്കപ്പെടരുത്. തിരുവെഴുത്ത് നാം എന്തറിയണമെന്ന് ആഗ്രഹിക്കുന്നു അത് നാം അറിയണം. നാം എന്തറിയണമെന്ന് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നു അത് നമ്മൾ അറിയണം. ഏതെങ്കിലും സഭക്കാർ ഉദ്ദേശിച്ചതല്ല നാം ഗ്രഹിക്കേണ്ടത്, ദൈവം ഉദ്ദേശിച്ചത് നാം ഗ്രഹിക്കണം. ഒന്നുകൂടെ പറയാം, ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരന്റെ ആശയം വായനക്കാർക്ക് കിട്ടണം. സഭക്കാരുടെ ആശയം കിട്ടരുത്, എഴുത്തുകാരന്റെ ആശയം കിട്ടണം. പരിശുദ്ധാത്മാവ് ഏതാശയം ഇതിനകത്ത് വെച്ചോ അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വചനധ്യാനം നഷ്ടമായി പോയി. മറിയ അങ്ങനെ പറഞ്ഞു, ആ വിഷയം അവിടെ തീരുന്നു. വളരെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നാം കടക്കുന്നു. ഈ വീട്ടിൽ എന്തുകൊണ്ട് വീഞ്ഞ പോരാതെ വന്നു? യേശുവിനെ ക്ഷണിച്ചു, യേശുവിന്റെ അമ്മയുള്ള വീടാണ്, യേശു വന്നിരിക്കുന്ന വീടാണ്. എന്തുകൊണ്ട് പോരായ്മ വന്നു? പോരായ്മയുള്ള മനുഷ്യ ജീവിതം, ഇതാണ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. വളരെ നന്നായി കണക്ക് കൂട്ടിക്കാണും. ഒന്നല്ല രണ്ടല്ല പലരെ കൂട്ടിയിരുത്തി ആലോചിച്ച് ഏറെക്കുറെ ഒരു കണക്ക് തയ്യാറാക്കിയാണല്ലോ ഒരു കല്യാണത്തിനൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ കണക്ക് തെറ്റി അല്ലേ? കണക്ക് തെറ്റി. പെട്ടെന്നാണ് ആ പോരായ്മ അവർക്ക് സംഭവിച്ചത്. ഈ പോരായ്മ എന്തുകൊണ്ട് വന്നു? രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അത് ദൈവം അനുവദിച്ചതാണ്. മനുഷ്യൻ എത്ര നന്നായി കണക്ക് കൂട്ടിയാലും കണക്കുകൾ തെറ്റുമെന്ന് അവരെയും നമ്മെയും ഓർപ്പിക്കാനാണ് ഇത് സംഭവിച്ചത്. പെട്ടെന്ന് നിങ്ങൾ പറയും, 50,000 പേരുള്ള ഒരു കല്യാണത്തിന് കണക്ക് തെറ്റാതെ നടത്താൻ എനിക്കറിയാം പാസ്റ്ററെ. 50,000 പേരുള്ള ഒരു കല്യാണത്തിന് കണക്ക് തെറ്റാതെ നടത്താൻ നിങ്ങൾക്കറിയായിരിക്കും. പക്ഷെ നിങ്ങളുടെ മകന്റെ ഭാവിയുടെ കാര്യത്തിലെ കണക്കോ? നിന്റെ മകളുടെ ഭാവിയുടെ കാര്യത്തിലെ കണക്കോ? പതിനായിരം തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയുടെ കണക്കുകൾ ക്ലിയറായി ചെയ്യാൻ നിനക്കറിയാമായിരിക്കും. നീ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ വിദഗ്ധനായിരിക്കും. പക്ഷേ നിന്റെ ഭാര്യയുടെ രോഗത്തിന്റെ കണക്കോ? അതിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ കണക്ക് തെറ്റുന്നവനാണ്. എന്റെ കണക്ക് കൂട്ടിൽ തെറ്റിപ്പോയി എന്ന് പറയാത്ത ഒരാളെ നിങ്ങൾക്ക് കാണിക്കാവൂ. ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്ന് പറയാത്ത ഒരാളെ നിങ്ങൾക്ക് കാണിക്കാം. ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവിന്റെ മരണം സംബന്ധിച്ച് അനേക സ്ഥലങ്ങളിൽ പരാതി പറഞ്ഞിട്ടും ഒരു മറുപടിയും കിട്ടാഞ്ഞിട്ട് പരേതിയായി ഇന്ദിരാഗാന്ധിയെ ഫോൺ ചെയ്തു. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഫോൺ ചെയ്തവരുടെ സങ്കടം പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ഞാൻ അതിനേക്കാൾ ദുഃഖത്തിലാണ്, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ലോകത്തിലെല്ലാ മനുഷ്യരും കണക്കുകൂട്ടൽ തെറ്റിയവരാണ്. മനുഷ്യൻ അത്രയേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കും, ചില കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിമാനായിരിക്കും, ചില കാര്യങ്ങളിൽ നിങ്ങളുടെ കണക്ക് ക്ലിയർ ആയി, പക്ഷെ മറ്റൊരു കാര്യത്തിൽ നിങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. 1, 2, 3, 4, 5 കാര്യങ്ങളിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും, പക്ഷെ വേറൊരിടത്ത് നിങ്ങളുടെ കണക്ക് തെറ്റിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ കണക്ക് തെറ്റുന്നവനാണെന്ന് കാനായിലെ കല്യാണം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി ഓർക്കുക, കണക്ക് കൂട്ടലുകൾ തെറ്റാത്ത ആരുമില്ല. കണക്ക് കൂട്ടലുകൾ തെറ്റാത്ത ആരുമില്ല. എന്റെ തോട്ട നെയ്ബറായ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞത്, എനിക്ക് നല്ല ജോലി, എന്റെ ഭാര്യയ്ക്ക് നല്ല ജോലി, എന്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം. ഈശോമിശിഹായെ വിചാരിച്ച് തന്നെ ഞങ്ങൾ ഇത്ര കാലം ജീവിച്ചു, ചെയ്യേണ്ടതെല്ലാം നന്നായിട്ട് ചെയ്തു, വഴിപാടുകൾ ഒന്നും തെറ്റിച്ചിട്ടില്ല, നോയിബുകൾ ഒന്നും തെറ്റിച്ചിട്ടില്ല, കുർബാനകൾ ഒന്നും മുടക്കിയിട്ടില്ല, ക്ലിയർ ആയിട്ടെല്ലാം ഞങ്ങൾ ചെയ്തു പോന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ ഒക്കെ വളരെ ഈസി ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടന്നിരുന്നു, എനിക്ക് ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി 1 മണിക്കൊരു ഫോൺ, രാത്രി 1 മണിക്കത്തെ ടെലിഫോൺ വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഗുഡ് ന്യൂസ് അല്ല, ഗുഡ് ന്യൂസ് ആണെങ്കിൽ 1 മണിക്ക് വരില്ല. ഞാൻ ചെന്ന് ഫോൺ എടുത്തു. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് ജോലിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ചെന്ന് ഫോൺ എടുത്തു. ഫോൺ എടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന മെസ്സേജ്, എന്റെ മകളെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ നിന്ന് മകളുടെ ഭർത്താവിന് സുഖമില്ലെന്നാണ് ഫോൺ. ഞങ്ങൾ രാത്രി വണ്ടി പിടിച്ച് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ എന്റെ മകളുടെ ഭർത്താവിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും എന്റെ മരുമകൻ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇന്നും ആ കാര്യത്തിന്റെ കാരണം അജ്ഞാതമാണ്. അയൽവക്കം കാരണമായി അതിർത്തിക്കൊരു വഴക്കുണ്ടായി. ആ വഴക്ക് എന്തോ സംസാരിച്ചു, അവരുപദ്രവിച്ചതായിട്ട് തെളിവില്ല. ആ സ്പോട്ടിൽ പെട്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് ഇരുന്നു മരിച്ചു. ഇതാണ് റിപ്പോർട്ട്. ആ മനുഷ്യൻ അന്ന് തൊട്ട് മനോരോഗിയായിരിക്കും. അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ ബുദ്ധിയുള്ളവനായിരുന്നു, ഞാൻ ഏത് കാര്യവും ക്ലിയർ ആയിട്ട് ചെയ്തിരുന്ന, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എന്റെ കണക്കുകളെല്ലാം പാളിപ്പോയി, എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി, എനിക്ക് ജീവിക്കണമെന്നില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നിങ്ങളുടെ കണക്കുകൂട്ടൽ തെറ്റിയ ആളാണോ? നിങ്ങൾ ഇന്ന് രാത്രി കണക്കുകൂട്ടൽ തെറ്റിയ ആളാണോ? എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കണക്ക് തെറ്റിയാൽ ആ തെറ്റിയ കണക്കും ശരിയാക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. ഒന്നുകൂടെ പറയാം, തെറ്റിയ കണക്കുണ്ടല്ലോ, പാളിയ കണക്ക്, പരാജയപ്പെട്ട കണക്ക്, തകർന്ന കണക്ക്, അവിടെ വെച്ച് കൊണ്ടുവന്നാൽ ശരിയാക്കി തരും കർത്താവ്. സ്തോത്രം. ഇന്ന് രാത്രി എവിടെ വെച്ച് തകർന്നോ അവിടുന്ന് പണിയാൻ കഴിയുന്നവനാണ് കർത്താവ്. എത്ര തകർന്നവനാണെങ്കിലും നന്നാക്കാൻ കഴിയുന്നവനാണ് കർത്താവ്. അതെ, രണ്ടാമത്തെ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം ആത്മീയ കാരണമാണ്. മനുഷ്യൻ കണക്ക് തെറ്റുന്നവനാണെന്നവനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാരണം എന്താ? രണ്ടാമത്തെ കാരണം യേശുവിനെ കല്യാണത്തിന് ക്ഷണിച്ചതാ. കാരണം യേശുവിനെ കല്യാണത്തിന് ക്ഷണിച്ചതുകൊണ്ട് ക്ഷണിക്കാത്ത കുറെ ആളുകൾ അവിടെ വന്നു കാണുമെന്നാണ് മിക്കവാറും ആളുകളുടെയൊക്കെ അഭിപ്രായം. അതിനോട് വിയോജിക്കുന്നില്ല, അതിനോട് യോജിക്കുക. കാരണം മർക്കോസ് ആദ്യത്തെ രണ്ട് അധ്യായങ്ങളിൽ കാണാം, യേശു ഏതെങ്കിലും ഒരു വീട്ടിൽ വന്നാൽ പിന്നെ വീടിന്റെ മിറ്റത്ത് പോലും ഇടയിൽ. അങ്ങനെയാണെങ്കിൽ യോർദാനിൽ സ്നാനമേറ്റ് പ്രാവ് തലമേൽ ഇറങ്ങിയ മനുഷ്യൻ ഈ കല്യാണ വീട്ടിലോട്ട് കയറുന്ന കണ്ടപ്പോൾ ആളുകൾ ധാരാളം വന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ഐറ്റം മാത്രം തീർന്നു പോയത്. അപ്പോൾ യേശുവിനെ കല്യാണത്തിന് വിളിച്ചത് കൊണ്ടാണ് ഈ വീട്ടിൽ വീഞ്ഞ് തികയാതെ വന്നത്, ഈ പോരായ്മ വന്നത് എന്ന് യേശുവിനെ കുറിച്ച് അത്ര മതിപ്പില്ലാത്ത ആളുകൾ ദോഷമായി സംസാരിക്കും. ആ വീട്ടിൽ തന്നെ രണ്ട് കക്ഷി കാണും. ഇതിനെയൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞതല്ലേ? അതല്ലേ ഇപ്പൊ ഈ പ്രശ്നത്തിന് കാരണം? ഇതല്ലേ കണക്കെല്ലാം തെറ്റാൻ കാരണം? യേശു വന്നതാണ് ഈ പരാജയത്തിന് കാരണമെന്ന് ഒരാൾ പറയുന്നെങ്കിൽ കണ്ണുമടച്ചെതിർക്കണ്ട. യേശു വന്നതുകൊണ്ടുണ്ടായ പരാജയം പഞ്ചായത്തിൽ പറയണ്ട, യേശുവിനോട് പറഞ്ഞാൽ മതി. യേശു വന്നതുകൊണ്ടാണ് ഈ ഷോർട്ടേജ് വന്നതെങ്കിൽ യേശു അത് പരിഹരിച്ചു തന്നാ പോരെ, വിഷയം തീരുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു സത്യം അനുഭവത്തിൽ നിന്ന് പറയാൻ പലർക്കും കഴിയും. യേശു വീട്ടിൽ വന്നതുകൊണ്ട് വന്ന മുഴുവൻ നഷ്ടവും പലിശ അടക്കം യേശു തീർത്ത് കഴിഞ്ഞിരിക്കുക. സ്തോത്രം. അപ്പനോ അപ്പന്റെ അപ്പനോ യേശുവിനെ വീട്ടിൽ സ്വീകരിച്ചതുകൊണ്ട് കുടുംബസ്വത്ത് നഷ്ടപ്പെട്ടവര്, വീട്ടിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടവര്, കല്യാണത്തിൽ നിന്ന് ഇറക്കിവിടപ്പെട്ടവര്, മാനനഷ്ടം, ധനനഷ്ടം, ബന്ധുനഷ്ടം, മിത്രനഷ്ടം ഒക്കെ വന്നവരുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് മടക്കി തരാമെന്ന് കർത്താവ് പറഞ്ഞത് അനുഭവിക്കാത്ത ആളുകൾ ആരുമില്ല. യേശു വന്നതുകൊണ്ടാണ് നിനക്ക് നഷ്ടം വന്നതെങ്കിൽ അത് തികത്താൽ യേശു മതിയായവനാ. യേശു വന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമെന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് അത് തരാൻ തയ്യാറാണ്. കർത്താവിനെ സേവിച്ചത് കൊണ്ട് നഷ്ടം വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ ഒന്ന് കാണണമെന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിടത്തിൽ ഒരിടത്ത് മാത്രം എനിക്ക് അബദ്ധം പറ്റും. കുവൈറ്റിൽ പറഞ്ഞപ്പോൾ യോഗം കഴിഞ്ഞൊരു മനുഷ്യനവിടെ നിന്നു, പാസ്റ്റർ പറഞ്ഞില്ലായിരുന്നു കർത്താവിനെ സേവിച്ചത് കൊണ്ട് നഷ്ടം വന്നാ നിൽക്കണമെന്ന്? എനിക്ക് നഷ്ടമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഷോക്കായി പോയി. ദൈവം ഇത് സത്യമാണോ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു നിൽക്കാൻ പറ്റും. ഞാൻ അവിടുത്തെ പാസ്റ്റർ വിളിച്ചു, ആളെ അറിയുമെന്ന് ചോദിച്ചു. അറിയാം. നിങ്ങൾ ഏത് ചർച്ചിലാണ് കൂടുന്നത്? ഞാൻ ഒരു ചർച്ചിലും കൂടുന്നില്ല. ഞാൻ പറഞ്ഞു ഇനി അധികം വിവരിക്കണ്ട, ഇനി അധികം വിവരിക്കണ്ട. സ്തോത്രം. അയാൾക്ക് ഒരുപാട് കഥ പറയാനുണ്ട്, പക്ഷെ അയാളെ പറ്റി അറിയാമെന്നവർ പറയുന്നു അയാൾ കർത്താവിനെ സേവിച്ചില്ല. സ്തോത്രം. അപ്പൊ അയാൾ ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ് ആ യോഗത്തിൽ. എങ്ങനെയിരിക്കുന്നു നിങ്ങളുടെ അനുഭവം? യേശു നിങ്ങളുടെ വീട്ടിൽ വന്നതുകൊണ്ട് നിങ്ങൾ ഇന്നൊരു നഷ്ടത്തിലാണോ? യേശു നിങ്ങളുടെ വീട്ടിൽ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു അപമാനത്തിലാണോ? എഴുതിയിട്ട് കൊള്ളുക, പലിശയടക്കൽ കർത്താവ് അത് പരിഹരിക്കും, തലമുറയ്ക്കത് മടക്കിത്തരും. കർത്താവ് വീട്ടിൽ വന്നതുകൊണ്ട് ആർക്കെങ്കിലും അപമാനം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി മാനം മക്കൾക്ക് മടക്കി കൊടുക്കുന്നവനാണ് ദൈവം. യേശു വീട്ടിൽ വന്നതുകൊണ്ട് ധനനഷ്ടം വന്നെങ്കിൽ അത് മടക്കി തരുന്നവനാണ് കർത്താവ്. സ്തോത്രം. അതെ, വീഞ്ഞു പോരാതെ വന്നതിന്റെ പ്രധാന കാരണം മനുഷ്യന്റെ കണക്കുകൾ ഇത്രയേ ഉള്ളൂ എന്നവനെ അറിയിക്കാനാണ്. ഇന്ന് രാത്രി സഹോദരി സഹോദരന്മാരെ, നമുക്ക് പല കാര്യങ്ങളിലും വിജയം കാണും, പക്ഷെ പ്രധാനപ്പെട്ട കണക്കുകൾ പാളിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, കണക്ക് തെറ്റാത്തവനെ ശരണം പ്രാപിക്കുക. ഒരിക്കലും കണക്ക് തെറ്റാത്തവനെ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊള്ളുക, അവനെ തന്നെ ആശ്രയിച്ചുകൊള്ളുക. സ്തോത്രം. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞത് എന്താണ് ഉത്തരം? യോഹന്നാൻ 17:1 യേശു ഉത്തരം പറയുന്നുണ്ട്, പിതാവേ നാഴിക വന്നിരിക്കുന്നു. അവിടെ ഒരല്പം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിവരിക്കേണ്ടതുണ്ട്. യേശു വലിയവനാകും, അത്യുന്നത പുത്രനെന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും, അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമായിരിക്കും എന്നീ പ്രവചനം കേട്ട ഒരാളെ ഉള്ളൂ, അത് മറിയ. ആ മറിയ അന്നു മുതൽ യേശു വലുതാകുന്നത് എപ്പോഴാണെന്ന് നോക്കിയിരിക്കുക. യേശു വലിയവനാകും, വലിയവനാകും എന്ന് പറഞ്ഞാൽ പൊക്കം വെക്കും വണ്ണം വെക്കും എന്നല്ലല്ലോ, ലോകത്തിലെല്ലാവരിലും വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഇവന്റെ വലിപ്പം വെളിപ്പെടുന്ന സമയം എപ്പോഴാണെന്ന് മറിയ എന്ന മാതാവ് ഇങ്ങനെ ഉറ്റുനോക്കി. അപ്പോഴാണ് കല്യാണ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടായത്. മറിയ ഉദ്ദേശിച്ചത് നിനക്ക് വലിയവനാകാനുള്ള സമയം വന്നിരിക്കും, നിന്റെ മേലൊരു പ്രവചനം കിടപ്പുണ്ട്, അത് നിറവേറണ സമയം ഇപ്പൊ വന്നിരിക്കുക. ഇതാണ് മറിയ ഈ വിഷയം അവതരിപ്പിച്ചത്. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, അഥവാ ഞാൻ മാനവ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ വന്ന വലിയ പ്രവൃത്തി ഇതൊന്നും അല്ല. അല്ല, എന്റെ നാഴിക വന്നിട്ടില്ലെന്ന് അപ്പോൾ പറഞ്ഞെങ്കിൽ നാഴിക വന്നെന്ന് പറഞ്ഞത് ക്രൂശിലോട്ട് പോകാൻ നേരത്ത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, യേശു വെള്ളം അന്ന് വീഞ്ഞാക്കി, ഇന്നും വീഞ്ഞാക്കും. യേശു അന്ന് അത്ഭുതം ചെയ്തു, ഇന്ന് അത്ഭുതം ചെയ്തു. പക്ഷെ അതൊന്നും അല്ല യേശുവിനെ സംബന്ധിച്ച് വലുത്. ഒന്നുകൂടെ ശാന്തമായി ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, അല്പം ഗൗരവമുള്ള കാര്യം പറയാം. വെള്ളം വീഞ്ഞാക്കിയത് മഹാത്ഭുതം, എനിക്കും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുന്നതും മഹാത്ഭുതമാണ്, എനിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. മരിച്ചവരെ ഉയർപ്പിക്കുന്നതും വലിയ കാര്യമാണ്, മുടന്തനെ നടത്തുന്നത് വലിയ കാര്യമാണ്, കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നത് മഹാത്ഭുതമാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യേശു വലിയവനല്ലേ? ശരിയാ. എന്നാൽ ഈ യേശു ഈ അത്ഭുതം ചെയ്യാൻ എത്ര എഫർട്ട് എടുത്തു, എത്ര പവർ ഉപയോഗിച്ചു? ഇവിടെ ഒരു അടിസ്ഥാന പ്രമാണം ഗ്രഹിക്കേണ്ടതുണ്ട്. വെള്ളം വീഞ്ഞാക്കാൻ യേശു എത്ര പവർ ഉപയോഗിച്ചു? ഒന്നും ഉപയോഗിച്ചില്ല. ഒരു വാക്കേ പറഞ്ഞു, വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. പ്രാർത്ഥിച്ചു പോലുമില്ല, നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, പ്രാർത്ഥിച്ചു പോലുമില്ല, കൈവച്ചില്ല, ഒന്നും ഒഴിച്ചില്ല, സ്തോത്രം ചെയ്തില്ല. കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. ഇപ്പൊ കോരി കൊടുത്തോളം പറഞ്ഞു കൊടുത്തു. എപ്പോഴാ വീഞ്ഞാൻ ഒരു പിടിയില്ല. യേശു ഈ അത്ഭുതത്തിന് വേണ്ടി വയർത്തില്ല, കഷ്ടപ്പെട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ. 10 കുഷ്ഠരോഗി യേശുവിന് നേരെ വരുന്നു, യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, കൈവച്ചില്ല, ഒന്നും ചെയ്തില്ല. പൊക്കോളാൻ പറഞ്ഞു, പോയ വഴി സൗഖ്യം. കുഷ്ഠരോഗി സൗഖ്യം ഇത്ര ചെലവേ ഉള്ളൂ? ഇത്ര ബന്ധപ്പാടേ ഉള്ളൂ? സ്തോത്രം. ലാസറിനെ ഉയർപ്പിക്കാൻ നേരത്തെ യേശു ഒന്ന് പ്രാർത്ഥിച്ചു. കുരുടിന്റെ കണ്ണു തുറക്കാൻ ചേർ പൂശി. ബന്ധനത്തിൽ കിടന്ന മനുഷ്യനെ വിടുവിക്കാൻ ഒരു വാക്കുപയോഗിച്ചു. പക്ഷെ ഇതിനൊന്നും കർത്താവ് അധികം കഷ്ടപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. നമുക്കിത് വലുതാ, യേശുവിന് വലുത് ഇതല്ല. യേശു കൂടുതൽ കഷ്ടപ്പെട്ട സ്ഥലം കല്യാണ വീടല്ല, ഗത്സമന തോട്ടമാണ്. അവിടെ നാം പഠിക്കേണ്ട ഒരു പാഠമാണ്, യേശു കൂടുതൽ പവർ കൊടുത്ത കാര്യം ഏതോ അതാ വലുത്, അതാ വലുത്. അവിടേക്കാണ് നിങ്ങളുടെ കണ്ണ് പതിയേണ്ടത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത്ഭുതങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു തലമുറ വന്നിരിക്കുന്നു, അത്ഭുതങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു തലമുറ വന്നിരിക്കുന്നു, ക്രൂശിലേക്ക് ശ്രദ്ധിക്കാത്ത ഒരു തലമുറ വന്നിരിക്കുന്നു. അത് അപകടമാണ്. യേശു ഇന്നും അത്ഭുതം ചെയ്യും, പക്ഷെ യേശുവിന് അതല്ല പോലെ. നിങ്ങൾ ഗത്സമനയിലേക്ക് നോക്കൂ, അവൻ വിയർക്കുകയല്ല, രക്തം വിയർക്കുക. അവന്റെ വിയർപ്പ് തുള്ളിയിലൂടെ രക്തം പുറത്തേക്ക് വന്നെങ്കിൽ, കർത്താവേ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവാൻ നീ കഷ്ടപ്പാടൊന്നും സഹിച്ചില്ല, വെള്ളം വീഞ്ഞാക്കാൻ നീ കഷ്ടപ്പെട്ടില്ല, നീ ഈ ഗത്സമനയിൽ ഇതുമാത്രം കഷ്ടപ്പെടുന്നെങ്കിൽ അത് വെള്ളം വീഞ്ഞാക്കിയതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടല്ലോ. അതെന്താണെന്നറിയാമോ? മാനവ കുടുംബത്തിന്റെ മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ചുമത്തപ്പെടുകയും യേശു അത് ചുമന്ന് ക്രൂശിന്മേൽ കയറി മനുഷ്യന്റെ ശിക്ഷ താൻ ഏറ്റെടുക്കുന്ന വലിയ പ്രവൃത്തിയാണ് ബൈബിളിലെ വലിയ കാര്യം. അതിന്റെ വലിപ്പം ഗ്രഹിക്കുന്നവനാണ് ഭാഗ്യവാൻ. ക്രൂശിന്റെ മർമ്മം, രക്ഷയുടെ മർമ്മം നിങ്ങൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒന്നും ഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതെ, യേശു എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞതിന്റെ ഉള്ളിലെ ആശയം, എന്റെ മെയിൻ ബിസിനസ് കള്ളമീഞ്ഞാക്കലല്ല, എന്റെ മെയിൻ പ്രോജക്റ്റ്, എന്റെ പ്രധാന പദ്ധതി ക്രൂശ് മരണമാണ്. അതിലൂടെ മാത്രമേ പിശാചിന്റെ തല തകരുന്നുള്ളൂ, അതിലൂടെ മാത്രമേ മനുഷ്യവർഗത്തിന്റെ ന്യായവിധി മാറുന്നുള്ളൂ, അതിലൂടെ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് വാതിൽ തുറക്കുന്നുള്ളൂ, അതിലൂടെ മാത്രമേ നിങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുന്നുള്ളൂ. അടുത്ത വിഷയത്തിലേക്ക് കയറുന്നു. യേശു പെട്ടെന്ന് എന്ത് ചെയ്തു? ഇത്രയൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് യേശു എന്ത് ചെയ്തു? യേശു ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ്, പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും മനസ്സിലാക്കാം, എഴുന്നേറ്റിട്ട് പുറത്തൂടെ ഇങ്ങനെ നടന്നു. അപ്പോൾ കിണറിന്റെ കരയിൽ കുറച്ച് പാത്രം ഇരിക്കുന്നത് കണ്ടു. വേറെ ആരോടെങ്കിലും ചോദിച്ചു കാണും, വലിയ പാത്രങ്ങൾ രണ്ടുമെന്നൊന്നും വേണമല്ലോ. അങ്ങനെ കിണറിന്റെ കരയിൽ ഇരിക്കുന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ പാത്രം യേശു കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചിട്ട് തന്റെ ദാസന്മാരായ അവിടെ നിൽക്കുന്ന ചിലരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നന്നായിട്ട് കഴുകി ഇതിനകത്ത് വെള്ളം നിറയ്ക്കാം. അവിടെ നിന്നവരെ ചോദിച്ചില്ല എന്തിനാന്ന്. കർത്താവ് പറഞ്ഞ അവരനുസരിച്ചു വെള്ളം നിറച്ചോളാൻ. വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ കോരി വിരുന്ന് വഴിച്ചു കൊണ്ടുപോയി കൊടുക്കാം. ഈ അത്ഭുതത്തിനകത്ത് വേറെയും ചില അത്ഭുതങ്ങൾ അടങ്ങിയിരിക്കുക. മൂന്ന് അത്ഭുതം ഈ അത്ഭുതത്തിലുണ്ട്. ഒന്ന്, വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. രണ്ട്, കൽപാത്രത്തെ മാനപാത്രമാക്കിയ അത്ഭുതം. മൂന്ന്, നല്ലത് ഒടുവിൽ കൊടുക്കുന്ന അത്ഭുതം. ഇത് മൂന്നും അത്ഭുതം എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. ഈ അധ്യായത്തിൽ അസാധാരണമായ മൂന്ന് കാര്യം യേശു, അത് മൂന്നുമാണ് നാം ഇനി തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, കൽപാത്രം ഒരിക്കലും കല്യാണത്തിന് വീഞ്ഞു പകരാൻ ഉപയോഗിക്കുന്നില്ല. അത് പുറത്താണ് കിടക്കുന്നത്, അത് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്, അത് വൃത്തിയില്ലാതെ കിടക്കുന്നതാണ്. ഇന്ന് വരെ ചരിത്രത്തിൽ ആരും അത് കലവറയിൽ കയറ്റി ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. ഇതെന്താ പുറത്തിട്ടിരിക്കുന്നത്? ഇത് കള്ളൻ കൊണ്ടുപോകില്ല, കാരണം ഇത് ചുമക്കാൻ പറ്റില്ല. ഇത് ആർക്കും വേണ്ട, അത് പുറത്ത് കിടന്നോളൂ. ഇത് കള്ളൻ കൊണ്ടുപോകില്ല, കാരണം അത് അങ്ങനെയുള്ള പാത്രം. ആ പാത്രത്തെ യേശു തിരഞ്ഞെടുത്തു ഈ അത്ഭുതം ചെയ്യാൻ വേണ്ടി. അത് തന്നെ ഒരത്ഭുതമാണ്, അത് തന്നെ ഒരത്ഭുതമാണ്. കാരണം ഈ പാത്രം ഇന്ന് വരെ കല്യാണത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് വരെ ഭക്ഷണ സാധനങ്ങൾ ഒന്നും ഒഴിക്കാത്ത ഈ പാത്രം അതിനുവേണ്ടി തിരഞ്ഞെടുത്തതിനകത്തൂടെ കർത്താവ് എന്താ ഉദ്ദേശിച്ചത്? അതിനകത്തൂടെ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? അതിനകത്തൂടെ ദൈവം വലിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വീഞ്ഞ് പകർന്ന പാത്രം അകത്തില്ലേ? ഉണ്ട്. ഇതുവരെ കുടിച്ച പാത്രം ഇല്ലേ? ഉണ്ട്. ഇതുവരെ കലക്കിയ പാത്രം കിടപ്പില്ലേ അകത്ത്? ഉണ്ട്. എന്താ കർത്താവ് നീ എന്താ അതെടുക്കാത്തത്? രണ്ട് കാര്യമാണ് അതിന് യേശു പറയാനുള്ളത്. ഒന്ന്, ആ പാത്രം ഇപ്പോൾ വീഞ്ഞ് കലക്കിയതിന്റെ ബാലൻസ് കിടപ്പുണ്ട്, അത് കലവറയ്ക്കകത്താണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ അതിനകത്തോട്ട് വരണം. അതിനകത്ത് വന്ന് ഞാൻ അത്ഭുതം ചെയ്താൽ അത്ഭുതം ചെയ്യും, നിങ്ങൾ വീഞ്ഞും കുടിക്കും, ഞാൻ അങ്ങ് പോകും. അത് കഴിഞ്ഞ് കലവറക്കാരൻ പറഞ്ഞുകൊണ്ട് നടക്കും, ഞാനും ഈശോമിശിഹായും കൂടെ കൂടിയാണ് ആ കാര്യം അഡ്ജസ്റ്റ് ചെയ്തതെന്ന് പറയും. കാരണം തെളിവില്ലല്ലോ. പുള്ളി കാണുന്നവരെല്ലാം പറയോ, എന്ത് കഷ്ടപ്പെട്ടെന്നറിയോ, ആ സമയം ഒന്ന് പറയണേ, അല്ലെങ്കിൽ തന്നെ ഒന്നും ചെയ്യാതെ ഞാനാ ചെയ്തെന്ന് പറയുന്നവരാ മനുഷ്യൻ. ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കുക. കലവറയ്ക്കകത്ത് ഒരു അത്ഭുതം ചെയ്താൽ അതിന്റെ മഹത്വം കലവറക്കാരനിരിക്കും. എന്നാൽ പബ്ലിക്കിൽ കിണറിന്റെ കാര്യം വെച്ച് അത്ഭുതം ചെയ്താൽ അതിന്റെ മഹത്വം ദൈവത്തിനിരിക്കും. സ്തോത്രം. നീ മഹത്വം എടുക്കുകയല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, കർത്താവ് പാരമ്പര്യങ്ങളെല്ലാം ഒന്ന് തിരുത്താൻ തീരുമാനിച്ചിരിക്കുക. ഈ പാത്രത്തിൽ മാത്രമേ വീഞ്ഞ് പകരാവൂ എന്ന നിങ്ങളുടെ ധാരണ തിരുത്തണം. ഉപയോഗശൂന്യവും വില കുറഞ്ഞതുമായ പാത്രത്തിലും വീഞ്ഞ് പകരാം എന്നൊരു പുതിയ ധാരണ കർത്താവ് ഉണ്ടാക്കുന്നു. കർത്താവ് പല കാര്യങ്ങളും തിരുത്തിയിട്ടുണ്ട്. നമുക്കും തിരുത്തുന്ന ഒരു മനസ്സുണ്ടായിരിക്കാം. ഞങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. എന്തുകൊണ്ട് ചെയ്യുന്നു? അത് ഞങ്ങളുടെ അപ്പൻ ചെയ്തുകൊണ്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് ചെയ്തുകൂടാ? അത് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ചെയ്തുകൂടാ. ഇതൊന്നും ഒരു കാരണങ്ങളല്ല.
നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് പറയണം, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നും പറയണം. കൽപാത്രത്തിൽ എന്തുകൊണ്ട് വീഞ്ഞ് പകർന്നുകൂടാ? അത് ഞങ്ങൾ കാരണവന്മാരായിട്ട് ചെയ്യുന്നതാണ്. ഓ, അതാ കാര്യല്ലേ, അതൊരു റീസൺ അല്ല. അല്ല, എന്തുകൊണ്ട് ഇതിൽ വീഞ്ഞ് പകർന്നുകൂടാ? കാര്യകാരണ സഹിതം ചെയ്യാൻ മേലാത്തതൊന്നും ബൈബിൾ വിശ്വസിക്കുന്നവൻ ചെയ്യുന്നില്ല. സ്തോത്രം. നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ദൈവോദനത്തിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്യുന്നു? ദൈവോദനത്തിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ചെയ്യുന്നു. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചപ്പോൾ പരീശന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് വെച്ച് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പാരമ്പര്യം ലംഘിക്കുക. യേശു ചേന കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. ഓഹോ, കർത്താവ് അതിൽ പുതിയ അറിയാം. അപ്പൊ കൈ കഴുകുന്നത് വയറ്റിൽ അസുഖം വരാതിരിക്കാനല്ല, പാരമ്പര്യമാണ്. കറണ്ടുള്ള വീട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വൈകിട്ട് വിളക്ക് കത്തിക്കുന്നത് വെട്ടം കാണാനല്ല, പാരമ്പര്യം കൊണ്ടാണ്. കല്യാണത്തിന് പെണ്ണമെന്നുമ്പം വിളക്ക് മുമ്പിൽ പിടിക്കുന്നത് വെട്ടം കാണാനല്ല, ആരോ ചെയ്തതുകൊണ്ട് ചെയ്യുക. ഇന്ന് രാത്രി നിർത്താവോ അത്? ഇന്ന് രാത്രി നിർത്താവോ അത്? കർത്താവ് ഇവിടെ പാരമ്പര്യങ്ങളെ വെട്ടുകയാണ്. കൽപ്പാത്രത്തിൽ വീഞ്ഞ് പകർന്നാൽ എന്താ കുഴപ്പം? കല്ല് നല്ലതല്ലേ, കഴുകിയെടുക്കണമേ ഉള്ളൂ. അതുകൊണ്ട് മനഃപൂർവമാണ് ഈ പാത്രം തിരഞ്ഞെടുത്തത്, മനഃപൂർവമാണ്. പാരമ്പര്യങ്ങളെ വെട്ടി നിരത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് യേശു ആ കൽപാത്രം തിരഞ്ഞെടുത്തത്. സ്തോത്രം. പിന്നെ കുറച്ചുകൂടെ ആഴത്തിൽ വരുമ്പോൾ നമുക്കറിയാം ഈ കൽപാത്രം ജാതികളെ കാണിക്കുന്നു, ഈ അകത്തിരിക്കുന്ന പാത്രം യഹൂദനെ കാണിക്കുന്നു, പാരമ്പര്യമായി വീഞ്ഞ് പകർന്നിരുന്ന പാത്രം തള്ളിക്കളഞ്ഞേച്ചു, ഉപയോഗശൂന്യമായ പുറംപറമ്പറി അറിയപ്പെട്ട കൽപാത്രം എടുത്ത് അതിനകത്ത് വീഞ്ഞ് പകരുവാൻ കർത്താവിന് പ്രസാദം തോന്നി. ഇന്ന് രാത്രിയിലും അവൻ പാത്രം അന്വേഷിക്കുന്നു, ഇന്ന് രാത്രിയിലും അവൻ പാത്രം അന്വേഷിക്കുന്നു. അതിനകത്തൊരു ദൂതുണ്ട്. ശമര്യ സ്ത്രീ യേശുവിനോട് ചോദിച്ചു, നിനക്ക് കോരുവാൻ പാത്രമുണ്ടോ? യേശു പറഞ്ഞു, എനിക്ക് പാത്രം ഇല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പാത്രം നീയാണ്. ഒന്നുകൂടെ പറയാം, ശമര്യ സ്ത്രീ യേശുവിനോട് പറഞ്ഞു, നിനക്ക് കോരുവാൻ പാത്രം ഇല്ലല്ലോ, പിന്നെ നീ എങ്ങനെ ജീവജലം തരും? യേശു മിണ്ടാതിരുന്നു. യേശുവിന്റെ മനസ്സിൽ എന്താണെന്നറിയാമോ? സ്ത്രീയെ, ഞാൻ ഉദ്ദേശിക്കുന്ന പാത്രം നീയാണ്. ശമര്യക്കാർക്ക് മുഴുവനും വറ്റാത്ത ഉറവയായി എന്നിൽ നിന്ന് ജീവജലം കോരിക്കൊടുക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് നീയാണ്. നീ ഇന്ന് കോപപാത്രമാണ്, നീ ഇന്ന് തള്ളപ്പെട്ട പാത്രമാണ്, എന്നാൽ നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് നിന്നിലൂടെ ഈ ഗ്രാമത്തിന് മുഴുവനും ജീവജലം കോരി കൊടുക്കുവാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ്. ഇന്ന് രാത്രി കർത്താവ് പാത്രം അന്വേഷിക്കുന്നു, ഇന്ന് രാത്രി യേശു പാത്രം അന്വേഷിക്കുന്നു. നിറം വിഷയമല്ല, വില വിഷയമല്ല, ഭംഗി വിഷയമല്ല, ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഈ കൽപാത്രത്തിനുള്ള ഗുണം എന്നാണെന്നറിയോ? അത് അവൈലബിൾ ആണ്. ഈ കൽപാത്രത്തിലുള്ള ഗുണം എന്താ? അതിന് ലഭ്യതയുണ്ട്, ലഭ്യതയുണ്ട്. ഭംഗി കുറവാണെങ്കിലും വില കുറവാണെങ്കിലും ലഭ്യതയുണ്ട്, കാരണം അത് പുറത്താ കിടക്കുന്നത്. അതിന് കിട്ടും, കിട്ടും. ഇന്ന് രാത്രി യേശുവിന് നിന്നെ ലഭിക്കുമെങ്കിൽ, അവന്റെ കയ്യിൽ നീ ഇണങ്ങുമെങ്കിൽ, നീ ഇന്ന് രാത്രി ദൈവപുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെങ്കിൽ നീ ഉപയോഗമുള്ള ഒരു പാത്രമായി മാറാൻ പോകുന്നു. ഇത് ദൈവത്തിന്റെ ആലോചന. ആമേൻ. ആ പാത്രത്തെ എടുത്തു, അതിൽ വെള്ളം നിറച്ചു, അതിനകത്ത് അത്ഭുതമുണ്ടായി. തീർന്നില്ല. വാക്യം 8 ഒരിക്കൽ കൂടെ വായിക്കും. വാക്യം 8.
ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്തു.
ആ അടുത്ത വാക്യം.
എവിടെ നിന്ന് വെള്ളം കോരിയ ശൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല.
അടുത്ത വാക്യം.
വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി നോക്കിയാറേ മറവാളനെ വിളിച്ച് എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം വിളവമായതും കൊടുക്കുമാറുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു.
ഈ സംഭവം ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കാണാമോ? കല്യാണ വീടാണ്, ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ വീഞ്ഞു തീർന്നു, വീട്ടുകാരെല്ലാം പരക്കം പായുന്നു, കുറെ പേരുടെ മുഖം വാടി, അവരുണ്ടൊക്കെ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നു. കർത്താവിന്റെ അമ്മ വന്ന് യേശുവിനോട് എന്തൊക്കെയോ പറയുന്നു. യേശു അവിടെ നിന്നിട്ട് പുറത്തുകൂടെ ചെന്ന കിടത്തിന്റെ കരയിൽ നിൽക്കുന്നു, വെള്ളം കോരി ഒഴിക്കുന്നു. ആൾക്കാർ ചോദിക്കുന്നു, ഈ പച്ചവെള്ളം എല്ലാം കോരി എന്തോ എടുക്കാനാ, എന്താ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് നമുക്കതൊരു പിക്ചറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അത്ഭുതം നടന്നിട്ടില്ല കേട്ടോ, അത്ഭുതം നടന്നിട്ടില്ല. കിണറ്റിലെ വെള്ളം കോരുക, കോരി കൽപാത്രത്തിൽ ഒഴിക്കുന്നു, ചിലർ പാത്രം കഴുകുന്നു, കുറെ പേര് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. വീട്ടുകാരൻ പരവേശം ആദി നിമിത്തം എനിക്ക് തോന്നുന്നു അകത്തെ മുറിയിൽ പോയി കട്ടിലേക്ക് കവന്ന് കിടക്കുക,
നിരാശ. ഇങ്ങനെയിരിക്കുമ്പോ പെട്ടെന്ന് ആ കിണറിന്റെ കരയെന്ന് യേശു ഒരാളെ പറഞ്ഞു വിട്ടു, വിരുന്നുവാഴിയോട് വരാൻ പറ വാക്യമിട്ട് ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കും. ആരാണ് ഈ വിരുന്നുവാഴി? ഫുഡ് കൺവീനർ അല്ലെങ്കിൽ ഫുഡ് ഇൻസ്പെക്ടർ. ഞാൻ ആദ്യം പണ്ട് ധരിച്ചിരുന്നു ഇയാൾ വീട്ടുകാരനാണ്. അല്ലല്ല, ഇയാൾ വീട്ടുകാരനല്ല, ഇയാൾ വിരുന്നുവാഴി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കാര്യമായിട്ട് ഇല്ല. ഇന്ന് വീട്ടുകാരൻ തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. നേരത്തെ ഈ ഫുഡിന് ഒരു കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അയാൾ ഉണ്ടല്ലോ ഗുണം എന്നാ ചോദിച്ചാൽ അയാൾ ഈ ഫുഡ് കഴിച്ച് നോക്കണമെന്ന്. കാരണം കല്യാണത്തിന് ആരൊക്കെ വരും എന്ന് പറയാൻ നോക്കില്ല, VIPs ഒക്കെ വരും. ഭക്ഷണം കഴിച്ചിട്ട് പോണ വഴി ആർക്കും വയറ്റിൽ അസുഖം ഒന്നും വരരുത്. അതുകൊണ്ട് ഫുഡിനെ സംബന്ധിച്ച് നല്ല ഉറപ്പുള്ള ഒരു മനുഷ്യൻ ഈ സാധനം കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാലേ വിളമ്പാവുള്ളൂ. ഇയാൾ അതിന് വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനായി പുള്ളി. ഈ സംബന്ധിച്ച നിയമങ്ങളൊന്നും ലംഘിക്കുന്നില്ല. കർത്താവ് വെള്ളം വീഞ്ഞാക്കി. ഈ കലവറയിലിരിക്കുന്ന ഭക്ഷണം മുഴുവൻ ഇയാൾ ഓക്കെ പറഞ്ഞത്. എന്നാൽ ഇത് കിണറ്റിയറയിലിരിക്കുന്ന സാധനം ഇത് ഓക്കെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശു ഈ സാധനം വീഞ്ഞാക്കിയേച്ച് വിരുന്നുവാഴിയെ വരാൻ പറഞ്ഞു. വിരുന്നുവാഴി വന്നു, പുള്ളിയുടെ കയ്യിലോട്ട് ഒരു ഗ്ലാസ് എടുത്ത് കൊടുത്തു, കുടിച്ചു നോക്കാൻ പറഞ്ഞു. എന്നിട്ട് നല്ലതാണേലും വിളമ്പാവുള്ളൂ അയാൾ രുചിച്ചു. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ? അയാൾ രണ്ട് മിനിറ്റ് മിണ്ടാതെ ഇങ്ങനെ നിന്നു, കണ്ണു മിഴിച്ചു, എന്നിട്ട് ഒന്നുകൂടി എടുത്തു. പെട്ടെന്ന് അയാൾ ചൂടാകുക, ചെറുക്കന്റെ അപ്പനഞ്ഞു പിടിച്ചേ. അയാൾ ഓടി വന്നു നിന്നു. അയാൾ ആകെ ടെൻഷൻ പിടിച്ച് നിൽക്കുക. ഓരോ മനുഷ്യ, ഇത്രയും നല്ല സാധനം നിങ്ങൾ ഇതുവരെ എവിടെ വെച്ചിരുന്നേ? പുള്ളിക്ക് വല്ലതും അറിയോ? പുള്ളി അറിഞ്ഞോ? പുള്ളി ഒന്നും അറിഞ്ഞിട്ടില്ല. പുള്ളിയോട് ചൂടാകുക. എന്താ കാര്യം? വിരുന്ന് വഴിക്ക് പല കല്യാണ വീട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെ ചെന്നാലും നല്ല സാധനം കുറച്ചെടുത്ത് മാറ്റി വെക്കും. വീട്ടുകാരുടെ ഒരു പണിയാണ്. കാരണം ഇത് മുഴുവൻ തീർക്കണ്ട, നാളെ മറ്റന്നാളൊക്കെ ഇവിടെ ആവശ്യമുള്ളതല്ലേ. വിരുന്നുകാർ കുറേ പേര് കാണുമല്ലോ, നല്ല മീൻകറിയൊക്കെ കുറച്ച് മാറ്റി വെക്കും. അതൊരു തെറ്റല്ല, കാരണം ഇത് വെറുതെ കളയാൻ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പൊ എല്ലാത്തിനും ഒരു കുറച്ചെടുത്ത് അറക്കകത്ത് വെക്കും. ഈ പുള്ളി ഇത് മുഴുവൻ മാറ്റി വെച്ചെന്നാണ് വിരുന്ന് വഴി ധരിച്ചത്. ഇത്ര നല്ലത് നിങ്ങൾ എന്താ മാറ്റി വെച്ചിരുന്നേ? നീ ഇതുവരെ ഇതെവിടെ വെച്ചിരുന്നു? എന്റെ പൊന്നു വിരുന്നുവാഴി, ഇതങ്ങനെയൊന്നും പറ്റിയതല്ല. ഇത് ഈ കിണറ്റിൽ കിടന്നു. ഇതുപോലെ തന്നെയാണ് ഒരുവൻ വിശ്വാസത്തിൽ വന്ന അവൻ അനുഗ്രഹിക്കപ്പെട്ടു കഴിയുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത്, ഇതെവിടുന്നാ വന്നത്? അമേരിക്ക. അല്ല, ഈ മിറ്റത്തെ കിണറ്റിൽ നിന്ന് വന്നതാ. നിങ്ങൾ നേരത്തെ കിണറുപിടിയുണ്ട്, പക്ഷെ ദൈവപുത്രൻ കൽപ്പിച്ചപ്പോ സംഗതി മാറി. പ്രൈസ് ഗോഡ്! എത്ര പേർക്ക് മനസ്സിലായിരുന്നുണ്ട്? ഹല്ലേലൂയാ! ഇവൻ എവിടെ നീ നന്മയുണ്ടായി? ഇത്ര പെട്ടെന്ന് അങ്ങനെ അങ്ങനെ ഈ പുരോഗമനം ഉണ്ടായ എല്ലാ അമേരിക്കയിലോട്ടിട്ടിരിക്കുക. അല്ല, നീ എവിടെ നിന്നാലും നിനക്കുള്ള നന്മ വരും. നീ എവിടെ താമസിച്ചാലും നിനക്കുള്ള നന്മ വരും. നീ ഏത് പരിസ്ഥിതിയിൽ നിന്നാലും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അത് ദൈവത്തിന്റെ നീതിയാ. അത് ലോകത്തിൽ എന്ത് ഭവിച്ചാലും, എവിടെ യുദ്ധമുണ്ടായാലും, ഏത് ഗവൺമെന്റ് തകർന്നാലും എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന പദ്ധതി ഇന്നുവരെ തിരുത്തിയിട്ടില്ല. അതിന് ദൈവം റെഡിയാ. സ്തോത്രം. ഇത്ര നല്ല ബീജം എവിടെ വെച്ചിരുന്നത്? എനിക്കറിയാൻ മേല ഈ കിണറ്റിൽ കിടന്നു. സഹോദരങ്ങൾ, ഇതിനകത്തൊരു മർമ്മം പറയാം. ഈ കിണറ്റിലെ വെള്ളം ഇതിനു മുമ്പ് കോരിയിട്ടുണ്ട്, തലമുറ തലമുറയായി കോരിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അത് വീഞ്ഞായി മാറി. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനകത്ത് തന്നെ ഇരട്ടി നന്മ തരാൻ ദൈവത്തിന് കഴിയും. നീ ഇപ്പോൾ ആയിരിക്കുന്ന വീട്ടിൽ തന്നെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒരു വാക്ക് കർത്താവ് ഇന്ന് കൽപ്പിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. പച്ച വെള്ളത്തിന്റെ നിറം പെട്ടെന്ന് അങ്ങ് മാറി, രുചി പെട്ടെന്ന് അങ്ങ് മാറി, ഗുണം പെട്ടെന്ന് മാറി. ഒരു വാക്കിൽ എത്ര ചേഞ്ചല്ലേ! നിറം മാറി, രുചി മാറി, ക്വാളിറ്റി മാറി. നിരാത്രിന്റെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കും. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരും, നിന്റെ ആരോഗ്യത്തിന് മാറ്റം വരും, നിന്റെ സാമ്പത്തിക നിലയ്ക്ക് മാറ്റം വരും, നിന്റെ കുടുംബജീവിതത്തിന് മാറ്റം വരും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് മാറ്റം വരും, നിന്റെ വീട്ടിൽ മാറ്റം വരും, നിന്റെ നാട്ടിൽ മാറ്റം വരും, നിന്റെ ഓഫീസിൽ മാറ്റം വരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ.
ഒരു ആരോപണം കൂടെ ഈ മനുഷ്യൻ പറഞ്ഞു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ്, ലഹരി പിടിച്ച ശേഷം മോശമായത് കൊടുക്കാറുണ്ട്. എന്നാൽ ഇവിടെ നേരെ തലതിരിച്ചാണ്, ഇവിടെ ആദ്യം കൊടുത്തതിനേക്കാൾ നല്ലതാണ് ഒടിവി കൊടുക്കുന്നത്. എനിക്ക് വിരുന്ന് വഴിയെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിരുന്ന് വഴി പറഞ്ഞത് സത്യ, അങ്ങനെ പറഞ്ഞത് ഇതാണ്. ഞാൻ പല കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ ചെയ്യാറുള്ളത് ആദ്യം ഇച്ചിരി ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി വെള്ളം അങ്ങ് നീട്ടും. കാരണം ആരും അറിയത്തില്ല. ഞാനിത് കറക്റ്റ് അറിഞ്ഞത് എന്റെ സഭയിൽ കള്ളു ഷാപ്പ് ജോലിയുള്ള ഒരു പുള്ളിയുണ്ട്, ആരും പേടിക്കരുത്, ഇപ്പൊ ജോലിയില്ല. പുള്ളിയുടെ അപ്പന് കള്ളു ഷാപ്പായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമെന്നിട്ട് ഷാപ്പ് ജോലിയാ, സ്കൂളിൽ നിന്ന് വന്നാൽ ബാഗുമായിട്ട് ഷാപ്പിലോട്ടാ പോണം. രക്ഷിക്കപ്പെട്ട തന്നെയാണ് നിർത്തിയത്. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞത്, എന്റെ സാറേ, ഞങ്ങൾ ആദ്യം നല്ലതാ കൊടുക്കുന്നത്, അത് കഴിയുമ്പോൾ പിന്നെ പല സാധനം ഞങ്ങളിവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നീട്ടും. കഞ്ഞിവെള്ളം മോരും വെള്ളമൊക്കെ ചേർത്ത് ഞങ്ങളങ്ങ് കൊടുക്കും. ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ട്രിപ്പിൽ പിന്നെ പച്ചവെള്ളം കൊടുത്താൽ ഇവർ അറിയരുതെന്ന് പറഞ്ഞു. പിന്നെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, പോരട്ടെന്ന് പറയും. പിന്നെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അതാണ് ഈ വിരുന്ന് വാഴി പറഞ്ഞത്, ആദ്യം നല്ലത് കൊടുക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇതൊരു പൊതുതത്വമാണ്, ലോകം ഇങ്ങനെയേ ചെയ്യുള്ളൂ. നിങ്ങളൊരു കടയിൽ ചെന്ന് സാധനം മേടിച്ച് ആദ്യം ഫസ്റ്റ് ക്വാളിറ്റി തരും, പിന്നെ പതുക്കെ പതുക്കെ ചീറ്റിങ് തുടങ്ങും, നമ്മൾ അറിയത്തില്ല. ഒരാൾ ജോലിക്ക് വന്നേ ഫസ്റ്റ് ഡേ നന്നായിട്ട് ജോലി ചെയ്യും, സെക്കൻഡ് തേർഡ് ഡേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങളൊരു വീട്ടിൽ നിന്ന് പാല് മേടിച്ചോണ്ടിരുന്നു, ആദ്യത്തെ ഒരു മാസം നല്ല പാല്, പിറ്റേ മാസമായപ്പോൾ ഒരല്പ വ്യത്യാസം വന്നു, ഒടുവിൽ കുപ്പി കഴുകണ്ടാത്തൊരു നിലയിലേക്ക് പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട ശരിയല്ല, വാസന്മാരല്ലേ, ഞാൻ ഈ പാല് കൊണ്ടുവന്ന കൊച്ചിനെ വിളിച്ചു പറഞ്ഞു, മോളെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചിയോട് പറയണം പശുവിന് എന്തോ അസുഖമുണ്ട്, കാരണം പാല് തീരെ നീണ്ടു നീണ്ടു വരുന്നു, ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. കൊച്ചു പോയിച്ച് പിറ്റേ ദിവസം വന്ന് പറഞ്ഞു, പശുവിന് സുഖമില്ല ഉദ്ദേശി, പറഞ്ഞ ശരിയാ, മരുന്ന് കൊടുത്തു തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ അസുഖം മാറി. ആരുടെ? വീട്ടുകാരുടെ. എല്ലാവരും ആദ്യം നല്ലത് കൊടുക്കും. പിന്നെ മലയാളത്തിലൊരു വാക്കുണ്ട്, പറ്റിക്ക്. എന്നാൽ യേശു അങ്ങനെ ചെയ്യില്ല. ഇരുന്നുമായി നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട്, നിങ്ങൾ ഇതിനു മുമ്പ് പോയ കല്യാണത്തിന് ഒന്നും യേശു ഇല്ലായിരുന്നു. യേശു ഇല്ലാത്തടത്ത് ആദ്യം നല്ലത് തരും, ഒടുവിൽ പറ്റിക്കും. എന്നാൽ യേശു ഉള്ളിടത്ത് ആദ്യം കുരിശ്, ഒടുവിൽ കിരീടം. ആദ്യം കഷ്ടത, പിന്നെ തേജസ്. ആദ്യം ദാരിദ്ര്യം, പിന്നെ സമൃദ്ധി. ആദ്യം രോഗം, പിന്നെ സൗഖ്യം. ആദ്യം അവഗണന, പിന്നീട് പറദീസ. യേശു ഉള്ളിടത്ത് ആദ്യം അപമാനം, പിന്നീട് മാനം. ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? അതിനകത്തൊരു മറുവശം കൂടിയുണ്ട്. ആദ്യം മോശം തരും, ഒടുവിൽ നല്ലത് തരും എന്നല്ലേ പറഞ്ഞേ. യേശു അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാവോ? യേശു ചതിക്കുകയല്ല, ഒരുത്തനെന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ പോണ വഴി മുഴുവൻ ഞാൻ മെത്തയിട്ട് തരാം. ഒരുത്തനെന്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ പോകുന്നിടത്ത് മുഴുവൻ ഞാൻ പർവീസിയാക്കി കൊടുക്കാം. കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്ന് യേശു പറഞ്ഞില്ല. ഒരുത്തനെന്റെ പിന്നാലെ വരുവാനി ചോദിച്ചാൽ അവൻ ഒരുപക്ഷെ കുരിശെടുക്കേണ്ടി വരും, അവൻ തന്നെ താൻ തിരികേണ്ടി വരും. എന്നാൽ ഒടുവിൽ ഞാൻ ഇതെല്ലാം മടക്കിക്കൊടുത്ത് അവനെ ആദരിച്ച് എന്നോടൊപ്പം ഇരുത്തുന്ന ഒരു ദിനം ഉണ്ട്. ഒന്നുകൂടെ പറയാം, ഈ ലോകം നിനക്ക് ആദ്യം നല്ലത് തരും, ഒടുവിൽ നരകം തരും. ഈ ലോകം നിനക്ക് ആദ്യം തിന്നാനും കുടിക്കാനും സുഖിക്കാനും കളിക്കാനും ഉള്ളതെല്ലാം തരും, ഒടുവിൽ നിനക്ക് നിത്യ നരകം തരും. എന്നാൽ നിന്റെ കർത്താവ് നിനക്ക് ഈ ലോകത്തിൽ ആദ്യം കഷ്ടത, ആദ്യം നിന്ന, ആദ്യം അവമാനം, ആദ്യം അവഗണന, ആദ്യം ബുദ്ധിമുട്ട് തരും. ഒടുവിൽ നിനക്ക് കർത്താവിനോടുകൂടെ നിത്യ നിത്യ യുഗങ്ങൾ പർദീസയുടെ അനുഭവം തരും. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാം. ഗ്ലോറി ടു ഗോഡ്. Glory to God. Hallelujah. 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 ഹല്ലേലൂയ്യ. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറുവാൻ സമർപ്പിക്കാം, നിങ്ങളുടെ അവസ്ഥ മാറുവാൻ വിട്ടുകൊടുക്കാം. കൽപാത്രത്തിന്റെ നില മാറ്റിയ കർത്താവ്, കൽപാത്രത്തിന്റെ പൊസിഷൻ മാറ്റിയ കർത്താവ്, പച്ചവെള്ളത്തിന്റെ നിറം മാറ്റിയ കർത്താവ്, അതിന്റെ ഗുണവും നിലവാരവും മാറ്റിയ കർത്താവ് ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ്യ. നിന്റെ സ്ഥിതി മാറ്റുവാൻ, നിന്റെ രുചി മാറ്റുവാൻ, നിന്റെ ഗുണം മാറ്റുവാൻ കർത്താവിന് കഴിയും. കണക്ക് കൂട്ടൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സമർപ്പിക്കൂ, നിരാത്രി സമർപ്പിക്കൂ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല സംഭവിച്ചത്, എന്റെ കണക്കെല്ലാം തെറ്റിപ്പോയി എന്ന് പറയുന്നവർ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. നിങ്ങളുടെ കണക്ക് തികത്തുവാൻ കർത്താവ് വന്നിട്ടുണ്ട്, നിന്റെ കണക്ക് തികത്തുവാൻ കർത്താവ് വന്നിട്ടുണ്ട്. കണക്ക് തെറ്റിയവർ ഇന്ന് രാത്രി കൈകൾ ഉയർത്തിപ്പിടിക്കട്ടെ. ജീവിതം ഇന്ന് രാത്രി യേശുവിനായി സമർപ്പിക്കട്ടെ. അവൻ നിന്റെ സ്വഭാവം മാറ്റും, നിറം മാറ്റും, ഗുണം മാറ്റും, നിലവാരം മാറ്റും. ആദ്യം കഷ്ടതയെങ്കിൽ ഒടുവിൽ മധുരം തരും. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഒന്നാമത്തെ രാത്രി അത്ഭുതങ്ങളുടെ ആരംഭമായി തീരട്ടെ, അടയാളങ്ങളുടെ ആരംഭമായി തീരട്ടെ. ഈ ഒന്നാമത്തെ രാത്രി അടയാളങ്ങളുടെ ആരംഭമായി തീരട്ടെ. ഈ കൺവെൻഷന്റെ ഒന്നാമത്തെ രാത്രി അടയാളങ്ങളുടെ ആരംഭമായി തീരട്ടെ. ഇന്നത്തെ രാത്രി അത്ഭുതത്തിന്റെ ആരംഭം, അടയാളത്തിന്റെ ആരംഭം, വീണ്ടെടുപ്പിന്റെ ആരംഭം, രൂപാന്തരത്തിന്റെ ആരംഭമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.